മത്തായി അദ്ധ്യായം 14. ആ സമയം യേശുവിനെപ്പറ്റി ആളുകൾ പറയുന്നത് ഗലീലയിലെ ഭരണാധികാരിയായ ഹെരോദാവ് കേട്ടു. ഹെരോദാവ് തന്റെ ദാസന്മാരോട് പറഞ്ഞു,
ഇയാൾ യഥാർത്ഥത്തിൽ സ്നാപക യോഹന്നാനാണ്. അയാൾ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടാവണം. അതാണ് അയാൾക്കിങ്ങനെ വീര്യപ്രവൃത്തികൾ ചെയ്യുവാൻ കഴിയുന്നത്.
അതിനു മുമ്പ് ഹെരോദാവ് യോഹന്നാനെ പിടിച്ചു. യോഹന്നാനെ ചങ്ങലയിട്ട് തുറങ്കിലിട്ടു. ഹെരോദാവിന്റെ സഹോദരനായ ഫിലിപ്പോസിന്റെ പത്നിയായ ഹെരോദിയ കാരണമാണ് യോഹന്നാനെ ബന്ധിച്ചത്.
ഹെരോദിയെ നീ സ്വന്തമാക്കുന്നത് ശരിയല്ല
എന്ന് യോഹന്നാൻ ഹെരോദാവിനോട് പറയുകയുണ്ടായി. ഹെരോദാവ് യോഹന്നാനെ കൊല്ലാൻ ആഗ്രഹിച്ചുവെങ്കിലും അയാൾ ജനങ്ങളെ ഭയന്നു. യോഹന്നാൻ ഒരു പ്രവാചകനാണെന്ന് ആളുകൾ ധരിച്ചിരുന്നു. ഹെരോദാവിന്റെ ജന്മദിനാഘോഷത്തിൽ വിരുന്നുകാരുടെ മുമ്പിൽ വെച്ച് ഹെരോദിയുടെ പുത്രി നൃത്തം ചെയ്തു. ഹെരോദാവ് അവളിൽ സംപ്രീതനായി. അയാൾ അവൾ ആവശ്യപ്പെടുന്നതെന്തും സമ്മാനമായി ശബദത്തിലൂടെ വാഗ്ദാനം ചെയ്തു. എന്താവശ്യപ്പെടണമെന്ന് ഹെരോദിയ മകളോട് നിർദ്ദേശിച്ചു. അതിനാൽ അവൾ ഹെരോദാവിനോട് പറഞ്ഞു,
സ്നാപക യോഹന്നാന്റെ ശിരസ് ഇവിടെ ഒരു തളികയിൽ വെച്ചു തരൂ.
ഹെരോദാവ് ദുഃഖിതനായി. പക്ഷെ ആവശ്യപ്പെടുന്നതെന്തും കൊടുക്കാമെന്ന് അയാൾ ശബദം ചെയ്തിരുന്നു. അവന്റെ അതിഥികൾ അതിന് സാക്ഷികളാണ്. അതിനാൽ അവളുടെ അപേക്ഷ നിറവേറ്റാൻ അയാൾ ഉത്തരവിട്ടു. തടവറയിലുള്ള യോഹന്നാന്റെ തല വെട്ടിയെടുക്കാൻ അയാൾ ആളെ അയച്ചു. അവർ യോഹന്നാന്റെ തല ഒരു തളികയിൽ വെച്ചു കൊണ്ടുവന്ന് പെൺകുട്ടിക്ക് കൊടുത്തു. അവൾ തല അമ്മയ്ക്കു നൽകി. യോഹന്നാന്റെ ശിഷ്യന്മാർ വന്ന് മൃതദേഹം കൊണ്ടുപോയി സംസ്കരിച്ചു. എന്നിട്ടവർ പോയി യേശുവിനോട് സംഭവങ്ങൾ വിവരിച്ചു. യോഹന്നാന്റെ വാർത്തയറിഞ്ഞ യേശു ഒരു വഞ്ചിയിൽ അവിടം വിട്ടു. വിജനമായ ഒരിടത്തേക്ക് അവൻ ഒറ്റയ്ക്കു പോയി. എന്നാൽ അക്കാര്യം ആളുകൾ അറിഞ്ഞു. അതിനാൽ അവർ അവരുടെ ഗ്രാമങ്ങൾ വിട്ട് യേശുവിനെ പിന്തുടർന്നു. യേശു പോയ സ്ഥലത്തേക്ക് അവരും കരമാർഗം സഞ്ചരിച്ചു. യേശു അവിടെ എത്തിയപ്പോൾ ഒരുപാട് ആളുകളെ കണ്ടു. യേശുവിന് അവരോട് കാരുണ്യം തോന്നി. അവൻ രോഗം ബാധിച്ചവരെ സുഖപ്പെടുത്തി. അന്ന് ഉച്ചതിരിഞ്ഞപ്പോൾ ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ചു. അവർ പറഞ്ഞു,
ഇതൊരു വിജനപ്രദേശമാണ്. ഇപ്പോൾ ആകട്ടെ, നേരം വളരെ വൈകിയിരിക്കുന്നു. അതിനാൽ ഇവരെ നഗരങ്ങളിൽ പോയി ആഹാരം വാങ്ങിക്കൊണ്ട് വരേണ്ടതിനായി അയച്ചാലും.
യേശു മറുപടി പറഞ്ഞു,
അവരെ പറഞ്ഞുവിടേണ്ട ആവശ്യമില്ല, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുക.
ശിഷ്യന്മാർ പറഞ്ഞു,
പക്ഷേ ഞങ്ങളുടെ പക്കൽ 5 അപ്പക്കഷ്ണങ്ങളും 2 മീനും മാത്രമേ ഉള്ളൂ.
യേശു പറഞ്ഞു,
അപ്പവും മീനും എന്റെ അടുക്കൽ കൊണ്ടുവരൂ.
പിന്നെ യേശു ജനങ്ങളോട് പുൽത്തകടിയിലിരിക്കാൻ നിർദ്ദേശിച്ചു. അവൻ അപ്പവും മീനും എടുത്ത് ആകാശത്തേക്ക് നോക്കി ഭക്ഷണം തന്നതിന് ദൈവത്തിന് നന്ദി പറഞ്ഞു. അനന്തരം അവൻ അത് വീതം വെച്ചു. അവൻ അത് ശിഷ്യന്മാർക്ക് നൽകി. ശിഷ്യന്മാർ അത് ജനങ്ങൾക്ക് വിളമ്പി. എല്ലാവരും അത് കഴിച്ച് സംതൃപ്തരായി. എല്ലാവരും ആഹാരം കഴിച്ചിട്ടും 12 കുട്ടകൾ നിറയെ ആഹാരം മിച്ചം വന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടാതെ 5000 പേർ ആഹാരം കഴിച്ചിരുന്നു. അനന്തരം യേശു ശിഷ്യന്മാരെ വഞ്ചിയിൽ കയറ്റി. മറുകരയിലേക്ക് പോകാൻ അവൻ അവരോട് ആജ്ഞാപിച്ചു. താൻ പിന്നാലെ വന്നുകൊള്ളാമെന്ന് പറഞ്ഞ് അവൻ അവിടെ തന്നെ നിന്നു. ആളുകളെ പിരിച്ചയക്കാനാണവൻ തങ്ങിയത്. ആളുകളോട് യാത്ര പറഞ്ഞ് പിരിഞ്ഞതിനു ശേഷം യേശു ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാൻ മലമുകളിലേക്ക് പോയി. വൈകുന്നേരം ആയപ്പോഴും അവൻ ഏകനായി അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ സമയം ശിഷ്യന്മാർ കയറിയ വഞ്ചി കടലിൽ വളരെ ദൂരം പോയി കഴിഞ്ഞിരുന്നു. തിരമാലകളിൽപ്പെട്ട് വഞ്ചി ഉലഞ്ഞു. കാറ്റ് വിപരീതമായിരുന്നു. പുലർച്ചെ 3 മണിക്കും 6 മണിക്കുമിടയിൽ യേശുവിന്റെ ശിഷ്യന്മാർ വഞ്ചിയിൽ തന്നെയായിരുന്നു. യേശു അവരുടെ അടുത്തേക്ക് ചെന്നു. അവൻ വെള്ളത്തിനു മീതെ നടന്നു. യേശു വെള്ളത്തിനു മീതെ നടന്നു വരുന്നത് കണ്ട ശിഷ്യന്മാർ ഭയന്നു. അവർ പറഞ്ഞു,
അതൊരു പ്രേതമാണ്.
അവർ ഭയന്ന് നിലവിളിച്ചു. എന്നാൽ യേശു പെട്ടെന്ന് തന്നെ അവരോട് സംസാരിച്ചു,
പ്രസന്നരാകൂ, ഇത് ഞാനാണ്, ഭയക്കരുത്.
പത്രോസ് പറഞ്ഞു,
കർത്താവേ, ഇത് യഥാർത്ഥത്തിൽ നീയാണെങ്കിൽ വെള്ളത്തിനു മീതെ നടന്നു വരാൻ എന്നോട് ആജ്ഞാപിക്കുക.
യേശു വിളിച്ചു,
പത്രോസേ, വരൂ.
പത്രോസ് വഞ്ചിയിൽ നിന്നിറങ്ങി വെള്ളത്തിനു മീതെ കൂടി യേശുവിന്റെ അടുത്തേക്ക് നടന്നു. എന്നാൽ വെള്ളത്തിനു മീതെ നടന്നു പോകവേ കാറ്റും തിരമാലകളും കണ്ടു ഭയന്ന് വെള്ളത്തിൽ മുങ്ങാൻ തുടങ്ങി. പത്രോസ് നിലവിളിച്ചു,
കർത്താവേ എന്നെ രക്ഷിക്കൂ.
യേശു പത്രോസിന്റെ കൈ പിടിച്ചു. യേശു പറഞ്ഞു,
നീ അല്പവിശ്വാസിയാണ്, എന്തിന് സംശയിച്ചു?
യേശുവും പത്രോസും വഞ്ചിയിൽ കയറിയതിനു ശേഷം കാറ്റമർന്നു. അപ്പോൾ വഞ്ചിയിൽ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ യേശുവിനെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു,
യഥാർത്ഥത്തിൽ നീയാണ് ദൈവപുത്രൻ.
തടാകത്തിലൂടെ വിലങ്ങനെ സഞ്ചരിച്ച അവർ മറുകരയിൽ ഗനേസരത്ത് എന്ന തുറമുഖത്തെത്തി. ആ നാട്ടുകാർ യേശുവിനെ കണ്ടു, അവർ അവനെ തിരിച്ചറിഞ്ഞു. അതിനാൽ അവർ ആ പ്രദേശമാകെ യേശു വന്ന വിവരം പരത്തി. ആളുകൾ എല്ലാ രോഗികളെയും അവന്റെ അടുത്ത് കൊണ്ടുവന്നു. അവന്റെ വസ്ത്രത്തിന്റെ അറ്റത്തെങ്കിലും സ്പർശിച്ച് സുഖം പ്രാപിക്കാൻ അനുവദിക്കാൻ അവർ അവനോട് കേണു. യേശുവിന്റെ വസ്ത്രാഗ്രം സ്പർശിച്ച് എല്ലാവരും സൗഖ്യം പ്രാപിച്ചു.